ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചകഴിഞ്ഞ് സമാപിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ജമ്മുകശ്മീരിൽ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു, രണ്ട് പോർട്ടർമാരും കൊല്ലപ്പെട്ടു. അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന അർദ്ധരാത്രിയോടെ ഒഡീഷ തീരം കടന്നു. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കനത്ത കാറ്റും മഴയും. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ന്യൂസിലാൻഡിനെതിരായ ആദ്യ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് സമാപിക്കും. 3 മുന്നണികളുൾപ്പെടെ പ്രമുഖരെല്ലാം ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. പ്രചാരണം കൂടുതൽ ഊർജിതമായി. ദേശീയ സംസ്ഥാന നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. അടുത്തമാസം 13 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണം. മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ ഇന്നലെ വരെ 7 പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വോട്ടറെയും ഒന്നിലധികം തവണ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇതിനായി ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. കുടുംബയോഗങ്ങൾക്കും കവല സമ്മേളനങ്ങൾക്കും മുൻതൂക്കം നൽകിയാണ് മുന്നണികൾ മുന്നേറുന്നത്. UDF LDF നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. NDA കൺവെൻഷൻ തിങ്കളാഴ്ച നടക്കും. വരും ദിവസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ഊർജിതമാകും.
മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവ് പൃഥ്വിരാജ് ചവാൻ കരാട് സൌത്ത് മണ്ഡലത്തിൽ മത്സരിക്കും. NCP ശരത് പവാർ വിഭാഗം 44 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നവംബർ 13 ഈ ഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ എക്സിൽ കുറിച്ചു. നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടുത്ത മാസം 10 വിരമിക്കും. 11 ജസ്റ്റിസ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന 2 ജഡ്ജിയാണ് ജസ്റ്റിസ് ഖന്ന. ഇന്ത്യയുടെ 51 ചീഫ് ജസ്റ്റിസ് ആകുന്ന അദ്ദേഹം അടുത്ത വർഷം May 13 വിരമിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ 2019 January 18 സുപ്രീംകോടതി ജഡ്ജിയാക്കിയത്. നിരവധി സുപ്രധാന വിധികൾ എഴുതിയ ജസ്റ്റിസ് ഖന്ന സുപ്രീംകോടതിയിൽ ഒന്നിലധികം ഭരണഘടനാ ബെഞ്ചുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 75 വർഷമായി സുപ്രീംകോടതി യഥാർത്ഥ ജനകീയ കോടതിയായി മാറിയെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. സുപ്രീംകോടതി ജനങ്ങളുടെ കോടതിയായി പ്രവർത്തിക്കുന്ന ഈ സവിശേഷ കാഴ്ചപ്പാട് ലോകത്ത് മറ്റൊരിടത്തുമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സുപ്രീംകോടതിയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആകാശവാണിയുടെ അവതാരകനെന്ന നിലയിൽ തന്റെ സ്മരണകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വീക്ഷണങ്ങൾ ചീഫ് ജസ്റ്റിസ് പങ്കുവച്ചു. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഗുൽമാർഗിൽ സൈനിക വാഹന ത്തിനു നേരെ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ 2 സൈനികർക്ക് വീരമൃത്യു. സംഭവത്തിൽ 2 പോർട്ടർമാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 3 സൈനികർക്ക് പരിക്കേറ്റു. കശ്മീർ താഴ്വരയിൽ ഒരാഴ്ചക്കിടെ 2 ഭീകരാക്രമണമാണിത്. 1 ഡോക്ടറും 6 തൊഴിലാളികളും ബുദ്ഗാം ജില്ലയിൽ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഭൂമി തരംമാറ്റം അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഇന്ന് കാഞ്ഞങ്ങാട്ട് നിർവഹിക്കും. കാസർകോട് ജില്ലാതല പട്ടയമേളയും പട്ടയവിതരണവും രാവിലെ മന്ത്രി കാസർകോട് മറ്റൊരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. 683 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ ഉൾപ്പെടെ 906 പട്ടയങ്ങൾ വിതരണം ചെയ്യും. വിലങ്ങാട് പുനരധിവാസത്തിന്റെ മുന്നോടിയായി ദുരിതബാധിതരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ പുരോഗതി കോഴിക്കോട് ജില്ലാ കലക്ടറുമായി അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗോവയിൽ അടുത്ത മാസം 20 മുതൽ 28 നടക്കുന്ന 55 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രധാന വിഭാഗമായ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിക്കുന്ന 25 ഫീച്ചർ ഫിലിമുകളുടെയും 20 നോൺ ഫീച്ചർ ഫിലിമുകളുടെയും പട്ടിക പ്രഖ്യാപിച്ചു. രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച സ്വതന്ത്ര വീർ സവർക്കറാണ് ഉദ്ഘാടന ചിത്രം. മലയാളത്തിൽ നിന്ന് ആടുജീവിതം, ഭ്രമയുഗം, ലെവൽ ക്രോസ് എന്നിവയാണ് ഇന്ത്യൻ പനോരമയിലെ ഫീച്ചർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മുഖ്യധാരാ സിനിമാ വിഭാഗത്തിൽ മഞ്ഞുമൽ ബോയ്സ് പ്രദർശിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന അർദ്ധരാത്രിയോടെ ഒഡീഷ തീരത്ത് ഭിതാകർണിക നാഷണൽ പാർക്കിനും ധമ്ര തുറമുഖത്തിനുമിടയിൽ കരതൊട്ടു. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിലായിരുന്നു അതിതീവ്ര ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചതെന്ന് ഭുവനേശ്വർ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
ചുഴലിക്കാറ്റ് ഇപ്പോൾ വടക്കൻ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു ചുഴലിക്കാറ്റായി ദുർബലമാകുന്നതിനു മുൻപ് 3 മുതൽ 4 മണിക്കൂർ വരെ തീവ്രത നിലനിർത്തും. ഭദ്രക്, കേന്ദ്രപാര ജില്ലകളിൽ അതിശക്തമായ കാറ്റിനൊപ്പം കനത്ത മഴയും പെയ്യുന്നതായാണ് റിപ്പോർട്ട്. മഞ്ചിയൂർഭഞ്ച്, കട്ടക്, ജാജ്പൂർ, ബാലസോർ, ജഗത്സിംഗ്പൂർ ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിലെ താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര പ്രതികരണ പ്രോട്ടോകോളുകൾ സജീവമാക്കി. പ്രാദേശിക അധികാരികൾ അതീവ ജാഗ്രതയിലാണ്. 6 ലക്ഷം
ദാന ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടെ പശ്ചിമബംഗാളിലും ശക്തമായ കാറ്റോടെ മഴ പെയ്യുകയാണ്. കാര്യമായ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ അതിശക്തമായ മഴയും 7 ജില്ലകളിൽ ശക്തമായ മഴയും ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ച വരെ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. സ്ക്രബ് ടൈഫസ് എന്ന ചെള്ളുപനി രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ മട്ടന്നൂർ ഇല്ലം മൂലയിൽ മെഡിക്കൽ സംഘം സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം മരിച്ച 64-കാരനാണ് ചെള്ളുപനി സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയ ജീവികളിൽ കാണപ്പെടുന്ന ചെള്ളിന്റെ കടിയിലൂടെയാണ് ചെള്ളുപനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ മനുഷ്യ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നത്. കടിയേറ്റ 6 മുതൽ 21 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. മിക്ക കേസുകളിലും കടിയേറ്റ ഭാഗം ഒരു ചെറിയ ചുവന്ന തടിച്ച പാടായി കാണപ്പെടും. പിന്നീട് ഇത് ഒരു കറുത്ത വ്രണമായി മാറും. ഈ വർഷം ജില്ലയിലെ മാലൂരിലും ചെറുതാഴത്തും തലശ്ശേരിയിലുമായി 21 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മട്ടന്നൂരിലേതുൾപ്പെടെ 3 മരണവും ഉണ്ടായി. ചെള്ളുപനി തടയുന്നതിനായി ഡോക്സി സൈക്ലിൻ ഗുളിക കഴിക്കുന്നതിനെക്കുറിച്ചും രോഗവ്യാപനം തടയുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ നേതൃത്വത്തിലുള്ള സംഘം വിശദീകരിച്ചു.
ഇന്ത്യ ന്യൂസിലാന്റ് വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 59 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 228 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാന്റ് 40.4 ഓവറിൽ 168 റൺസ് എടുത്തു പുറത്തായി. അഹമ്മദാബാദിൽ ഞായറാഴ്ചയാണ് പരമ്പരയിലെ രണ്ടാം മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി ഫോഴ്സ കൊച്ചി എഫ് സിയെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സെമിയിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. 16 പോയിന്റ് ലഭിച്ച കോഴിക്കോട് എഫ് സി മാത്രമാണ് സെമി ഉറപ്പിച്ച ഏക ടീം. ലക്നൌവിൽ ദേശീയ സീനിയർ വിമൻസ് 2020 ട്രോഫിയിൽ സിക്കിമിനെതിരെ കേരളത്തിന് ഉജ്ജ്വല വിജയം. 10 വിക്കറ്റിനാണ് കേരളം സിക്കിമിനെ തോൽപ്പിച്ചത്. 74 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 10ാം ഓവറിൽ വിജയം സ്വന്തമാക്കി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് സംസ്ഥാന കായികമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. 1000ത്തോളം കായിക താരങ്ങൾ 3 ദിവസത്തെ മേളയിൽ പങ്കെടുക്കും. അഗ്നിരക്ഷാസേനയിൽ വനിതകൾക്ക് ഫയർ വുമനായി നിയമനം നൽകിയ ശേഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാന മേളയാണിത്. എക്സിക്യൂട്ടീവ് വിഭാഗം വനിതകൾ പങ്കെടുക്കുന്ന ആദ്യ ഫയർ സർവീസ് കായികമേള എന്ന പ്രത്യേകതയും ഇത്തവണ മേളയ്ക്കുണ്ട്. അഗ്നിരക്ഷാസേനയുടെ ഭാഗമായ ഹോംഗാർഡുകളും സിവിൽ ഡിഫൻസും പങ്കെടുക്കുന്ന ആദ്യ മീറ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയിൽ 288 പോയിന്റുകളുമായി പറളി ഉപജില്ല ജേതാക്കളായി. കൊല്ലങ്കോട് ഉപജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. പാലക്കാട് ഉപജില്ല 3ാമതെത്തി. സ്കൂൾ തലത്തിലും പറളി ഹൈസ്കൂളാണ് കിരീടം സ്വന്തമാക്കിയത്. മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് ഇന്ന് കുന്നമംഗലത്ത് തുടക്കമാകും. കുന്നമംഗലം ഹൈസ്കൂളും മർക്കസ് സ്കൂളുമാണ് വേദികൾ. ക്ഷീരകർഷകർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാൻ ആധുനിക സൌകര്യങ്ങൾ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. കണ്ണൂർ പത്തായക്കുന്ന് വെറ്ററിനറി സബ് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പശുക്കളുടെ സമഗ്ര വിവരങ്ങൾ അറിയാൻ ടാഗ് ചെയ്യുന്ന സംവിധാനം നടപ്പാക്കി വരുന്നതായും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ ക്ഷീരകർഷകർക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കാൻ ഓൺലൈൻ സൌകര്യം ലഭ്യമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ച സുബ്രഹ്മണ്യനെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സുബ്രഹ്മണ്യന് അനുമോദന പത്രം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉച്ചകഴിഞ്ഞ് സമാപിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ജമ്മുകശ്മീരിൽ ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ 2 സൈനികർക്ക് വീരമൃത്യു, 2 പോർട്ടർമാരും കൊല്ലപ്പെട്ടു. അതിതീവ്ര ചുഴലിക്കാറ്റ് ദാന അർദ്ധരാത്രിയോടെ ഒഡീഷ തീരം കടന്നു. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കനത്ത കാറ്റും മഴയും. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ന്യൂസിലാന്റിനെതിരായ ആദ്യ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.